رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، سنه ദന്നിരായ വിശ്വാസികൾക്ക് തിലാവ മജാലിസ് റമദാന്റെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുന്നു. കഴിഞ്ഞ പത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, തറാവീഹ് നിസ്കാരം, മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കട്ടെ. നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ വന്നിട്ടുള്ള സർവത്ര പാകപ്പിഴവുകൾ പരിഹരിച്ച് പൂർണ്ണമായി അത് ഏറ്റെടുക്കുകയും അർഹമായ പ്രതിഫലം എന്നതിനപ്പുറം അളവറ്റ പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ പത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് പാപമോചനത്തിൻ്റെ പത്താണ്. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ തെറ്റുകൾക്കും മഗ്ഫിറത്തിനെ തേടുന്ന ഒരു പത്താണ്. ഈ പത്തിലെ എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കുകയും അതോടൊപ്പം എല്ലാ നിസ്കാരങ്ങളും അതോടൊപ്പമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും തറാവീഹ് നിസ്കാരവുമെല്ലാം നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് പൊറുക്കപ്പെടും എന്ന വിശ്വാസത്തോടും പ്രതീക്ഷയോടും വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസമർപ്പിച്ചുകൊണ്ടും റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചവനാരോ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു നൽകും. ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അത്രയും അല്ലാഹു പുറത്തു നൽകും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെന്നും അത് സ്വീകരിക്കുക മൂലം എൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നും പ്രതീക്ഷയുണ്ടാവുകയും അതോടൊപ്പം അതിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടാവുകയും വേണം. വിശ്വാസം എന്നത് ഉറപ്പാണ്, എൻ്റെ പാപങ്ങൾ പൊറുക്കും ഉറപ്പ് എന്ന് നമുക്ക് മനസ്സിലുണ്ടാകണം. അതാണ് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചും വിശ്വാസമുണ്ടായിക്കൊണ്ടും ഖിയാം നടത്തിയാൽ, അതായത് രാത്രിയിൽ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. ഏതായിരുന്നാലും ഈ പത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ധിക്കാരത്തോടെയോ മനഃപൂർവ്വമായോ അല്ലാതെയോ ഒക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ ഇത് കാരണമാകേണ്ടതുണ്ട്. അല്ലാഹു ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട്, ഈ ദിനങ്ങളുടെ പവിത്രത കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മജാലിസ് റമദാൻ്റെ ഭാഗമായി തിലാവ ഖുർആൻ പാരായണ പരിശീലനത്തിൽ നമ്മൾ സൂറത്തുൽ കൗസർ, അതുപോലെ സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കാഫിറൂൻ, അങ്ങനെ താഴോട്ടുള്ള സൂറത്തുകളൊക്കെ ഓതി പരിശീലിച്ചതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് സൂറത്ത് ഖുറൈശ് ആണ് ഇന്ന് ഓതാനുള്ളത്. എന്നോടൊപ്പം തങ്ങളവർഗളുണ്ട്, ബോധ്യരായ തങ്ങൾ ഇൻഷാ അല്ലാ സൂറത്ത് ഖുറൈശ് നമുക്ക് വേണ്ടി ഒന്ന് ഓതി കേൾപ്പിക്കും.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع الذي أطعمهم لهم من خوف. صدق الله العظيم.
الحمد لله. വളരെ മനോഹരമായ പാരായണം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്ത് സത്യം പറഞ്ഞാൽ ഖുറൈഷ് എന്ന പേരിലാണ്. ഖുറൈഷ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രമാണ്. ഖുറൈഷ് ഗോത്രത്തിലാണ് നബി തങ്ങൾ ജനിക്കുന്നത്. ചരിത്രം പഠിച്ചവർക്കറിയാം. പക്ഷേ ഖുറൈഷികൾ പലരും ഈ സത്യമായ പാതയിലേക്ക് കടന്നു വരാൻ അറച്ചും മടിച്ചും നിന്നവരായിരുന്നു. അവർക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്തത് ഓർമ്മപ്പെടുത്താനാണ് ഈ സൂറത്ത് എന്നാണ് ഇതിൻ്റെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഖുറൈഷികളുടെ ഉപജീവനം എന്ന് പറയുന്നത് അവർ ഇൻ്റർനാഷണൽ ബിസിനസ്സുകാരാണ്. രാജ്യാന്തര തലങ്ങളിൽ ബിസിനസ്സും കച്ചവടമൊക്കെ നടത്തി നന്നായിട്ട് ലാഭം കൊയ്ത് വളരെ സുഭിക്ഷമായി ജീവിക്കുന്ന ആളുകളായിരുന്നു. ആ സുഭിക്ഷത മറന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിന് നന്ദികേട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് ലീലാഫി ഖുറൈഷിൻ ഈലാഫിഹിം രഹ്ലത ശിതാഇ വസൈഫ്. അവർക്ക് രണ്ട് സീസണാണ് ബിസിനസ്സിൽ, രണ്ട് സീസണാണ്. ഒന്ന് വേനൽക്കാലം, മറ്റൊന്ന് ശൈത്യകാലം. ഈ രണ്ട് കാലങ്ങളിലും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള യാത്ര നടത്താനും അതുപോലെ ബിസിനസ് നടത്താനും അവർക്ക് അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിനവർ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായിരിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അതൊരു പക്ഷേ അവരുടെ ചിന്തയിൽ വരാത്ത ഒന്നായിരിക്കും. രണ്ട് സീസണിലും സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഏത് തരത്തിലുള്ള ബിസിനസ്സുകാരും അവർക്ക് ഒരു നിശ്ചിത സീസൺ ഉണ്ടായിരിക്കാം. ആ സീസണിലാണ് അവർക്ക് ലാഭം കൊയ്യാനാവുന്നത്. പക്ഷേ വർഷം മുഴുക്കയും സീസണാവുക എന്നത്, അവരുടെ ലാഭക്കൊയ്ത്തിൻ്റെ കാലമാവുക എന്നത് വലിയ അനുഗ്രഹമാണ്. അത് ശൈത്യകാലമാകുമ്പോൾ ഒരു വഴിക്കും വേനൽക്കാലമാകുമ്പോൾ മറ്റൊരു വഴിക്കും അവർ കച്ചവട യാത്രകൾ നടത്താറുണ്ട്. ആ രണ്ട് യാത്രകളും അവർക്ക് അനുകൂലമാണ്. വളരെ വലിയ ലാഭങ്ങൾ അവർക്ക് നേടിയെടുക്കാനും കഴിയുന്ന ഇതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അത് മാത്രമല്ല, ഈ സൂറത്തിൻ്റെ തൊട്ട് മുമ്പുള്ള മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. അതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഖുറൈശികൾക്ക് കിട്ടിയ വലിയൊരു നേട്ടവും അനുഗ്രഹവുമൊക്കെയാണ് ആ സൂറത്തിൽ പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലായിരിക്കാം ഒരുപക്ഷെ നമുക്കത് ചർച്ച ചെയ്യാനുണ്ടാവുക. കഴപ്പ പൊളിക്കാൻ വന്ന ഒരു ആനപ്പട ഉണ്ടായിരുന്നു. ആ ആനപ്പടയെ അള്ളാഹു തുരത്തിയ കഥയാണ് അതിൽ പറയുന്നത്. അതും ഇവരുടെ ബിസിനസ് ലാഭമായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം കഴബ എന്ന് പറയുന്നത് വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന ഒരു ഗേഹമാണ്. അപ്പോൾ മറ്റ് രാജ്യക്കാരൊക്കെ അവരുടെ രാജ്യങ്ങളിലേക്ക് വരുന്നത് തന്നെ വലിയ ബിസിനസ്സാണല്ലോ. ഇന്നൊക്കെ ഇന്ന് പല രാജ്യങ്ങളുടെയും, വികസിത രാജ്യങ്ങളുടെയൊക്കെ ബിസിനസ് അവരുടെ ഏറ്റവും വലിയ മൂലധനം അല്ലെങ്കിൽ അവരുടെ
വരുമാനം
സ്രോതസ് എന്ന് പറയും ടൂറിസം മേഖലയാണ് എന്നതുപോലെ തന്നെയാണ്. രാജ്യാന്തര തരങ്ങളിലുള്ള ആളുകളൊക്കെ വരുന്നു, സന്ദർശിക്കുന്നു എന്നതൊക്കെ തന്നെ അവരുടെ വിപണന മേഖല വളരെ പ്രോജ്വലിച്ച് നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഈ രണ്ട് സൂറത്തുകളെയും കൂട്ടിച്ചേർത്ത് പറയേണ്ടതായതുകൊണ്ട് പറഞ്ഞതാണ്. ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നത് ഈലാഫി ഖുറൈഷ്. ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കി ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. ഈലാഫിഹിം രഹ്ലത ശിതാഇ വസൈഫ്. ശൈത്യകാലത്തിലെയും അതുപോലെ ഉഷ്ണകാലത്തിലെയും രണ്ട് കാലങ്ങളിലെയും യാത്രകളെ അള്ളാഹു അവർക്ക് ഇണങ്ങുന്നതാക്കി എന്നതാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിൻ്റെ ഉടമയെ അവർ ആരാധിക്കട്ടെ. ഏതാ വീട്? കഴബാലയം. കഴബാലയം നിലകൊള്ളുന്നത് കൊണ്ടാണ് അവരുടെ ബിസിനസ് നടക്കുന്നത്. അതൊരു വലിയ നേട്ടമാണ്. ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഏതാണ് ആ റബ്ബ്? അല്ലദീ അത്അഅമഹും മിൻ ജുഇൻ വആമനഹും മിൻ ഖൗഫ്. അവർക്ക് പട്ടിണി, ദാരിദ്ര്യത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകി. പട്ടിണി ഉള്ളപ്പോൾ അവർക്ക് ഭക്ഷണം നൽകി എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ ഇതന്നെയാണ്. മറ്റൊന്ന് വആമനഹും മിൻ ഖൗഫ്. അവർക്ക് പേടിപ്പെടുന്ന ഒരു സാഹചര്യം, പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് നിർഭയത്വം നൽകി. ഇതന്നെയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിലെ ഏറ്റവും അടിസ്ഥാനപരമായ നീഡെന്ന് പറയുന്നത് ആണല്ലോ. ജീവിക്കുമ്പോൾ നിർഭയത്വത്തോടെ പട്ടിണിയില്ലാതെ വിശപ്പില്ലാതെ ജീവിക്കാൻ കഴിയും. നിർഭയത്വവും അതുപോലെ ഭക്ഷണത്തിലെ സുഭിക്ഷയതും വിശപ്പില്ലാതെ ജീവിക്കാൻ കഴിയും. അതാണല്ലോ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ആവശ്യം. അത് നിറവേറ്റി കൊടുത്തവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ അവർ ഓർക്കട്ടെ, അള്ളാഹുവിനെ അവർ ആരാധന നിർവഹിക്കട്ടെ എന്നതാണ്. നമുക്കും അത് ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് നിർഭയത്വത്തിലാണെങ്കിൽ, അതുപോലെ പട്ടിണിയില്ലാതെയാണെങ്കിൽ നമുക്ക് ഒരു ശുക്ർ, ഒരു നന്ദി അള്ളാഹുവിനോട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആരാധനാ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ കൊണ്ടുവരേണ്ടത്. ഏതായിരുന്നാലും ഖുറൈശ് എന്ന സൂറത്ത് ഖുറൈശികളെ ആധാരമായി വന്ന ഒന്നാണ് സൂറത്താണ്. അതിൻ്റെ അർത്ഥം സാരം അങ്ങനെ മനസ്സിലാക്കാം. ഈ സൂറത്തിലെ ചില പ്രത്യേക നിയമങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടല്ലേ, എങ്ങനെയാണ്?
ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം മദ് ലീന്.
നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഒരു മദ്ദാണ് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്. അതായത് സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ മദ്ദുകളൊക്കെ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരങ്ങളാണ്, മദ്ദക്ഷരങ്ങളാണ്. ഇവിടെ വന്നിട്ടുള്ളത് ലീനാക്ഷരാണ്. പ്രേക്ഷകരെ ശ്രദ്ധിക്കുക, മദ്ദക്ഷരം എന്ന് പറയുന്നത് മൂന്നെണ്ണാണ്. ഒന്ന് അലിഫാണ്, മറ്റൊന്ന് വാവാണ്, മറ്റൊന്ന് യാ. ഈ അക്ഷരങ്ങൾ ഓരോന്നും മദ്ദായി വരുന്നത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അലിഫ് മദ്ദായിട്ട് വരുന്നത് ഫതഹിൻ്റെ ശേഷമാണ്. യാ മദ്ദായിട്ട് വരുന്നത് കസറിൻ്റെ ശേഷമാണ്. വാവ് മദ്ദായിട്ട് വരുന്നത് ദമ്മിൻ്റെ ശേഷമാണ്. പക്ഷേ ഫതഹിൻ്റെ ശേഷം വരുന്ന വാവും യാവും, ഇതാണ് ലീനക്ഷരം എന്ന് നമ്മൾ പറയുന്നത്. യാവ് വരുന്നത് മദ്ദാകുന്നത് കസറിൻ്റെ ശേഷമാണ്. പക്ഷെ ഫതഹിൻ്റെ ശേഷം യാവ് വന്നാൽ അതിൻ്റെ പേരാണ് ലീനക്ഷരം. നമ്മൾ മദ് പറയുമ്പോൾ മദ്ദക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ വരിക, മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വരിക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ വന്നിട്ടുള്ളത് ലീനക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ വരിക. നമ്മൾ ഒന്നാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ലീലാഫി ഖുറൈശ്. ആ ഖുറൈശ് എന്ന് പറയുമ്പോൾ നമ്മളൊരല്പം നീട്ടുന്നുണ്ട്. ആ നീട്ടുന്നത് പിന്നെ ഒരിക്കലും കസറിൻ്റെ ശേഷമുള്ള യാ അല്ല, കസറിൻ്റെ ശേഷം വരുന്ന യാ ആണ് മദ്ദായിട്ട് വരുന്നത്. ഇവിടെ ഖുറൈശ് എന്ന് പറയുമ്പോൾ യാ എന്ന അക്ഷരത്തിൻ്റെ മുമ്പ് വരുന്നത് ഫത്ഹാണ്. ഫത്ഹിൻ്റെ ശേഷം യാ ആയതുകൊണ്ട് അതിൻ്റെ പേര് ലീനക്ഷരാണ്. ലീനക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ വന്നതാണ് ഈ ആയത്തിൽ കാണുന്നത്. ഖുറൈശിൻ എന്നാണ്, തൻവീനാണ്. പക്ഷെ അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് വരുന്നു. അതുകൊണ്ട് തന്നെ ലീനക്ഷരത്തിൻ്റെ ശേഷം താൽക്കാലികമായ സുക്കൂന് വന്നതാണ് ഈ ആയത്തിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ മദ്ദിനൊരു പേരുണ്ട്, മദ്ദുല്ലീൻ. അതിൻ്റെ പേരാണ് മദ്ദുല്ലീൻ. മദ്ദുല്ലീനും മദ്ദ് ആരിദും സമാനമാണ് ഏതാണ്ടൊക്കെ. അതായത് താൽക്കാലികമായി വരുന്ന സുക്കൂനാണ് അവിടുത്തെ കാരണം അല്ലേ. ആരിദായ മദ്ദിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരം താൽക്കാലിക സുക്കൂന് വരുന്നു. ലീനായ മദ്ദിൽ ലീനാക്ഷരത്തിൻ്റെ ശേഷം താൽക്കാലിക സുക്കൂന് വരുന്നു. ഏതായിരുന്നാലും താൽക്കാലിക സുക്കൂന് വരുന്നു എന്നതാണ് ഇവ രണ്ടിൻ്റെയും മാനദണ്ഡം അല്ലേ. നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞ സൂറത്തിൽ ഈ ആയത്തിനെ നമ്മൾ നീട്ടിയത് യാവ് കൊണ്ടാണ്. എന്നാൽ ഈ സൂറത്തിൽ അവിടെയും യാ ആണ്, പക്ഷേ രണ്ട് യാഗുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേ സൂറത്തിൽ വന്നിട്ടുള്ള യാഗ് കസറിൻ്റെ ശേഷമാണ്, ഇവിടെ വന്നിട്ടുള്ള യാഗ് ഫതഹിൻ്റെ ശേഷമാണ്. അവിടെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഏതായിരുന്നാലും താൽക്കാലികമായ സുക്കൂന് വരുന്നു എന്ന കാരണമാണ് ഇവിടെ മദ്ദ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ തന്നെ പ്രത്യേകത, സൂറത്തിലെ എല്ലാ ആയത്തുകളും ഇതുപോലെ ലീനാക്ഷരങ്ങളിലാണ് ഇത് വരുന്നത്, ഇങ്ങനെ വഖഫ് വരുന്നത് എന്നുള്ളതാണ് ഓരോ ആയത്തും. ഒന്നാമത്തേത് ലീലാഫി ഖുറൈശ്, അവിടെ യാ ആണ്. ഈലാഫീം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്, അവിടെയും യാ ആണ്. ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്, അവിടെയും യാ ആണ്. ഒക്കെ ലീനാക്ഷരാണ്. പിന്നെ
ഇന്നത്തെ ആയത്തിൽ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പലരും ഈ ഈ സൂറത്തിൽ അഞ്ചായത്തുകളാണ് തെറ്റിദ്ധരിച്ച
ആളുകളുണ്ടാവും. നമ്മള് പറഞ്ഞ പോലെ ലം യലിദ് വലം യൂലദ് എന്നത് ഒന്നിച്ചൊരായത്താണ്. പക്ഷെ ലം യലിദ് വലം യു ഉലത് വെവ്വേറെ ആയത്തുകളായി മനസ്സിലാക്കുകയും അങ്ങനെ ഓതുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന പോലെ ഈ സൂറത്തിലും അല്ലദി അത്വഅമഹും മിൻ ജൂഉ് അവിടെ വഖഫ് ചെയ്യുന്നു, അതന്നെ ആയത്ത് അവസാനിച്ചതായും മനസ്സിലാക്കുന്നു എന്നൊക്കെ ചിലപ്പം ചിലരുടെയൊക്കെ അവതരണത്തിൽ തോന്നും. അതില്ല, പകരം അതൊന്നിച്ചൊരായത്താണ്. അല്ലദി അത്വഅമഹും മിൻ ജൂഉ് വആമനഹും മിൻ ഖൗഫ്. അവസാനം വന്ന ഈ ആയത്തിലാണ് വാവ് ലീനക്ഷരമായി വന്നിട്ടുള്ളത്. ആദ്യം വന്ന മൂന്നായത്തുകളിലും ലീനക്ഷരം യാ. ചുരുക്കി പറഞ്ഞാൽ ലീനക്ഷരങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണം, മദ്ദക്ഷരങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. അലിഫും വാവും യാവും മദ്ദക്ഷരങ്ങളായി വരും. അലിഫ് മദ്ദക്ഷരമായി വരുന്നത് ഫതഹിൻ്റെ ശേഷം, യാ മദ്ദക്ഷരായി വരുന്നത് കസറിൻ്റെ ശേഷം, വാവ് മദ്ദക്ഷരമായി വരുന്നത് ദമ്മിൻ്റെ ശേഷം. ലീനക്ഷരം എന്ന് പറയുന്നത് കസറിൻ്റെ ശേഷം വരുന്ന യാ അല്ല, പകരം ഫതഹിൻ്റെ ശേഷം വരുന്ന യാ. അതേപോലെ ഫതഹിൻ്റെ ശേഷം വരുന്ന വാവ് ഖൗഫ് എന്നതിൽ അതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ഒരു അറിവാണ് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുള്ളത്. മദ്ദക്ഷരങ്ങൾക്ക് പുറമെ ലീനക്ഷരം എന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലാത്തതും കൂടിയാണ്.
ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ മദ്ദിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഒരൊറ്റ മദ്ദാണ് എന്നാണ് മനസ്സിലാകുന്നത്.
ആ മദ്ദുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നതിൽ ഇന്നത്തെ അവതരണവും കൂടി കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു, ഒന്ന് മാത്രമേ ബാക്കിയാവും.
ഒന്ന് ബാക്കിയാവും,
ലാസിമായ മദ്ദ് മാത്രം എന്നതാണ്. അത് നമുക്കിനി അവസരം ഉണ്ടാവും അല്ലേ? ഇൻഷാല്ലാ നോക്കാം. ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയും സൂറത്തുകളുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറയാനുള്ള അവസരം നമുക്ക് കിട്ടാഞ്ഞിട്ടല്ല, സമയം ഉണ്ടായിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ വലദ്ദാലീൻ എന്നത് ലാസിമായ മദ്ദാണ്. അവിടെ നമ്മൾ അതുകൂടി പറഞ്ഞ് ഇല്ല, പറഞ്ഞിട്ടില്ല. മറ്റൊരവസരത്തിൽ പറയാമെന്ന നിലക്ക് മാറ്റി വെച്ചത്. ഏതായിരുന്നാലും ഈ സൂറത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത ഈ സൂറത്തിലെ ഓരോ ആയത്തുകളുടെയും അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിൻ്റെ പേരാണ് ഓർത്തു വെക്കേണ്ടത്. മദ്ദുല്ലീൻ, ലീൻ്റെ മദ്ദാണ്, ലീനക്ഷരം കൊണ്ടുണ്ടായ മദ്ദാണ്. അതിലപ്പുറം പിന്നെ മറ്റെന്തെങ്കിലും ചർച്ചക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്
എന്നുള്ള അവിടെ ഒരു മദ്ദ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മദ്ദാണ്.
അതെ, ഷിത എന്നത് അവിടെ മദ്ദിൻ്റെ അടയാളം പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. ആ മദ്ദിൻ്റെ പേര് ഒരു പക്ഷേ പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടാവും. മുത്തസിലായ മദ്ദാണ്. അതായത് മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ ഒരുമിച്ച് ചേർന്നത്, മുത്തസിൽ എന്നാൽ ചേർന്നത് എന്നാണ് അർത്ഥം. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ ചേർന്നതിനാണ് നമ്മൾ മുത്തസിൽ എന്ന് പറയുന്നത്. ഷിത എന്നത് ഒരു പദമാണ്, ശൈത്യം എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പദത്തിൽ തന്നെയാണ് ഹംസയും മദ്ദക്ഷരവും ചേർന്ന് വന്നിട്ടുള്ളത്. മുത്തസിലായ മദ്ദാണ്. മുത്തസിലായ മദ്ദിൻ്റെ ഹുക്മ് വാജിബാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്, നിർബന്ധമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഏഴ് ഹർക്കത്തിൻ്റെ ഖദർ വരെ നീളാവുന്നതാണ്, ഒരു അലിഫിനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
പിന്നീട് മദ്ദ് മുംഫസിൽ വരുന്ന ഒരവസരം കൂടിയുണ്ട്.
അല്ലദി അത്താമഹും, അവിടെയും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, പക്ഷേ മുംഫസിലാണ്, പിരിഞ്ഞു വന്നതാണ്. അല്ലദി എന്നതൊരു വാക്ക്, അത്താമ എന്നത് മറ്റൊരു വാക്ക്. അപ്പോൾ ആദ്യത്തെ വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരം, പിന്നീട് വന്ന വാക്കിൻ്റെ ആദ്യത്തിൽ ഹംസ. ഇങ്ങനെ ഹംസയും മദ്ദക്ഷരവും വേറെ വേറെ പദങ്ങളിൽ പിരിഞ്ഞു വന്നതാവുമ്പോൾ മുംഫസിലായ മദ്ദ്. രണ്ടും ഏഴ് ഹർക്കത്തിൻ്റെ ഖദർ വരെ നീളാവുന്നതും, എന്നാൽ രണ്ടിൻ്റെയും ഹുക്മിലാണ് വ്യത്യാസമുള്ളത്. മുത്തസിൽ എന്നത് വാജിബാണ്, മറ്റേത് ജായിസാണ്. വേണമെങ്കിൽ നീട്ടാം, നീട്ടിയില്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളില്ല എന്നതാണ്. മറ്റൊരു കാര്യം, രഹ്ലത ശിത, രഹ്ല എന്ന വാക്ക് അതിൽ ആദ്യം കാണുന്ന റാഇൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. റാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റാ എന്ന അക്ഷരം തഫ്ഹീമോ തർഖീഖോ ആയിരിക്കും. തഫ്ഹീമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും റായിനെ പറ്റി കഴിയില്ല. ചില അവസരങ്ങളിൽ റായിന് തഫ്ഹീമും ചില അവസരങ്ങളിൽ റായിന് തർക്കീമും. ആകെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, റായിൻ്റെ അവസ്ഥയിൽ ഫത്ഹോ കസ്റോ ദമ്മോ ഹർക്കത്തുകൾ ഉണ്ടാകുമ്പോൾ കസ്റ ഹർക്കത്ത് വരുമ്പോൾ മാത്രമാണ് തർക്കീക്ക് വരുന്നത്. ഹർക്കത്തുകളിൽ ഫത്ഹും ദമ്മും ഒരു എളുപ്പത്തിന് ഇങ്ങനെ പറയാം, തഫ്ഹീം എന്നത് ഉയർന്ന ശബ്ദത്തിൽ ഉച്ചരിക്കലാണ്, തർക്കീഖ് എന്ന് പറഞ്ഞത് താഴ്ന്ന ശബ്ദത്തിൽ ഉച്ചരിക്കലാണ്, നേർപ്പിച്ച് ഉച്ചരിക്കലാണ്. അപ്പോൾ ഹറക്കത്തുള്ള അവസ്ഥയിൽ തന്നെ രണ്ട് കോലങ്ങളുണ്ട്, ഒന്ന് ഹറക്കത്ത് മുകളിലായിരിക്കുന്ന അവസ്ഥയും ഹറക്കത്ത് താഴെയായിരിക്കുന്ന അവസ്ഥയും. അതിനോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മയിൽ നിൽക്കാൻ അത് സഹായകരായിരിക്കും. മനസ്സിലാക്കുക, ഹറക്കത്ത് മുകളിലാണെങ്കിൽ തഫ്ഹീം കനപ്പിച്ച ഉയർന്ന ഉച്ചാരണമാണ് റായിനുണ്ടാവേണ്ടത്. ഹറക്കത്ത് താഴെയാണെങ്കിൽ അത് നേർപ്പിച്ച കനം കുറഞ്ഞ താഴ്ന്ന സ്വരം, അതാണ് റഹ്ലത്തി എന്നല്ല പകരം രിഹ്ല രി. അപ്പോൾ അത് ഒരു ഒരു നേർപ്പിച്ച ശബ്ദം അതിന് വേണ്ടതുണ്ട്. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് അല്ലേ. ഹറക്കത്തുള്ള അവസ്ഥയിലാണ് ഈ പറഞ്ഞത്, ഹറക്കത്തല്ല, പകരം റായിന് സുക്കൂനാണെങ്കിൽ എന്താണെന്നത് മറ്റൊരവസരത്തിൽ പറയാതിരിക്കും, നന്നാവും. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരായിരിക്കും. അതായത് റായിൻ്റെ ഹറക്കത്തുള്ള അവസ്ഥയിലുള്ള തഫ്ഹീമും തർക്കീക്കും തീരുമാനിക്കാൻ ഒരു ചെറിയ ടിപ്പ് ഇപ്പോൾ പറഞ്ഞു. ഹറക്കത്ത് മുകളിലാണെങ്കിൽ തഫ്ഹീമും, ഹറക്കത്ത് താഴെയാണെങ്കിൽ തർക്കീക്കും. ഈ രണ്ട് ഹറക്കത്ത്, ഈ പിന്നെ ഈ മൂന്ന് ഹറക്കത്തുകളല്ലാത്ത മറ്റേതെങ്കിലും ഹറക്കത്ത് നമ്മൾക്ക് പരിചയമില്ല?
ഇല്ല
ഇല്ല. പക്ഷേ നമ്മളെ ഖിറാഅത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ മൂന്ന് ഹറക്കത്തല്ലാത്ത മറ്റൊരു ഒരു സ്വരം വരുന്നത്, ഇമാലത്ത് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പറയണോ?
പറഞ്ഞാൽ നമുക്ക്
ഒരു ഉണർത്തൽ മാത്രം തൽക്കാലം നടത്താം. കാരണം നമ്മൾ ഈ റമദാൻ്റെ മജാലിസു റമദാൻ എന്ന് പറഞ്ഞ എപ്പിസോഡിൽ എവിടെയെങ്കിലും നമ്മൾ ആ ഭാഗം ഓതാമോ ഒന്നും പറയാൻ പറ്റില്ല. സൂറത്ത് ഹൂദിലാണ് അത് വരുന്നത്. അതായത് ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലുള്ള ഏകാരം, ഒരു എ എന്ന ഒരു 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 സ്വരം, ആ സ്വരം അത് ഫത്ഹുമല്ല കസറുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഉച്ചാരണമാണ്. ആ ഉച്ചാരണം വരുമ്പോഴും പിന്നെ അതിന് ഇമാലത്ത് എന്നാ പറയാം, ഇമാലത്ത് വരുമ്പോഴും തിറക്കീക്കാണ് വേണ്ടത് എന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയും. ഇവിടെ പറയാൻ പ്രസക്തി ഇല്ല, പക്ഷെ എന്നാലും റായിൻ്റെ തഫ്ഹീമും തിറക്കീക്കും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സൂറത്ത് ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ സമയം ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. അവിടെ മജറാഹ എന്നാണ് എഴുത്തിൽ കാണാൻ കഴിയുക. മജറാഹ എന്നതിൽ ആ റായിനെ പ്രത്യേകമായ ഒരു ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്തിയതും കാണാൻ കഴിയും. അത് ഈ ഇമാലത്തിനെ സൂചിപ്പിക്കാനാണ്. പല ഖിറാഅത്തുകളിലും നമ്മൾ പിന്തുടരുന്നത് ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ റിവായത്താണ്. ഇതല്ലാത്ത വേറെ പല ഖിറാഅത്തുകളിലും പല സന്ദർഭങ്ങളിലും ഇമാലത്ത് എന്ന സ്വരം വരുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ റിവായത്ത് പ്രകാരം വരുന്ന ഖിറാഅത്തിന് ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ ഇമാലത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് സൂറത്ത് ഹൂദിലെ 41-ാമത്തെ ആയത്ത് എടുത്തു പറഞ്ഞത്. അവിടെയും തർക്കീക്കാണ്. അപ്പോൾ റായിൻ്റെ ഹറക്കത്തുള്ള അവസ്ഥയിൽ ഫത്ഹും ദമ്മും ആണെങ്കിൽ തഫ്ഹീമും കസ്റാണെങ്കിൽ തർക്കീക്കും എന്നത് പൊതുവായ നിയമമാണ്. അതോടൊപ്പം കസ്റോ ഇമാലത്തോ ആണെങ്കിൽ തർക്കീക്കാണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അത് ഈ ഒരു ആയത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തും ഖിറാഅത്തിൽ വന്നിട്ടുള്ളു എന്നതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. ഏതായിരുന്നാലും ഏതാണ്ടൊക്കെ വിഷയങ്ങൾ പറഞ്ഞു.
പിന്നീട് പറയാനുള്ളത് മിൻജോ എന്നുള്ളടത്ത് സാക്കിനുവിൻ്റെ ശേഷം ജീം വരുന്നുണ്ട്.
മിൻജോ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാമിൻ്റെയോ ഇൽഹാറിൻ്റെയോ ഇഖ്ലാബിൻ്റെയോ അല്ലാത്തൊരക്ഷരമാണ് ജീം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇദ്ഗാമിൻ്റെ ആറ് അക്ഷരങ്ങളും പറഞ്ഞിരുന്നു, ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരവും പറഞ്ഞിരുന്നു. ഈ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട 13 അക്ഷരങ്ങളും തീർന്നു കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന 15 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ജീം. അതുകൊണ്ട് അത്താമഹും മിൻജോ എന്ന ഇഖ്ഫാ അവിടെ വരേണ്ടതുണ്ട്. അവിടെ സുക്കൂനിലെ നൂനിന്റെ ശേഷം പിന്നെ ആമനഹും മിൻ ഖൗഫ്, അവിടെ മിൻ ഖൗഫ് എന്നൊക്കെ ഓതുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പലരിൽ നിന്നും. അവിടെ ഇൽഹാറാണ്, തൊണ്ടയിൽ നിന്നുള്ള അക്ഷരാണ്. അപ്പോ ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഒന്നുകൂടി നമുക്ക് ഓതാം. തങ്ങൾ ഓതുന്നുണ്ട്, തങ്ങളെ കൂടെ നമുക്കൊന്ന് ഓതാം.
അവസാനത്തെ ആയത്തില് മറ്റൊരു വിഷയം കൂടി ഉണ്ട്, വആമനഹും മിൻ എന്നുള്ളത്.
അതെ അതെ, അത് പറയേണ്ടതാണ്. സുക്കൂനുള്ള മീമിന്റെ ഉച്ചാരണത്തിലെ പിന്നെ നിയമം നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു, പക്ഷെ മുഴുവനാക്കിയിട്ടില്ല. മീമിന്റെ ഉച്ചാരണത്തിൽ സുക്കൂനുള്ള മീമിന്റെ ശേഷം മറ്റൊരു മീം വന്നാൽ രണ്ടും തുല്യമായ അക്ഷരങ്ങളാണ്. ആദ്യത്തേത് സുക്കൂനാണെങ്കിൽ പിന്നെ രണ്ടാമത്തേതിലേക്ക് ചേർക്കലാണ് അവിടെ അഭികാമ്യം. അഭികാമ്യം എന്ന് മാത്രമല്ല, അത് നിർബന്ധമാണ്. രണ്ട് മീമിനെയും ഒന്നാക്കി ശബ്ദ ചെയ്ത് ഉച്ചരിക്കുക. അപ്പൊ പിന്നെ ശബ്ദമുള്ള മീമാകുമ്പോൾ ഉന്നത്തും അനിവാര്യമാണ്. അപ്പോ എന്ന് രണ്ട് മീമിനെയും ഒന്ന് ഒന്നാക്കിയിട്ട് ശബ്ദ ചെയ്യുമ്പോൾ ഉന്നത്തോടെ ഓതേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ. ഇനി ഇൻഷാല്ലാ മീമിന്റെ മറ്റൊരു നിയമം ഇഖ്ഫാ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അടുത്ത സൂറത്തിൽ വരുന്നുണ്ട്, തർമീഹിം ബിഹിജാറത്തിൻ. അടുത്ത സൂറത്തിൽ ഇൻഷാല്ലാ നമുക്ക് പറയാം. ഏതായിരുന്നാലും ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് പറയാവുന്നതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊന്ന് ഓതി നോക്കാം. തങ്ങൾ ഒന്നോത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദീ അത്അമഹും
അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും സൂറത്ത് ഖുറൈശ് പരിപൂർണമായും ഓതി തീർത്തിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് സൂറത്തുൽ ഫീലാണ് അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമൊക്കെ ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനിൻ്റെ പാരായണം അത് തജ്വീദിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ നിർവഹിക്കാവൂ. തജ്വീദില്ലാത്തൊരു പാരായണം കുറ്റകരമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ എത്രയോ പേരെ ഖുർആൻ തന്നെ ശപിക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ പാരത്രിക ഗുണത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പ്രേക്ഷകരെ ഏറ്റെടുക്കണം, ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അള്ളാഹു ഇതെല്ലാം നാളെ പരലോകത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. റമദാനിലായതുകൊണ്ട് ഇരട്ടിയിലധികം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്കിതിന് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സർവത്ര കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ സൂറത്തുൽ ഫീൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം, വീണ്ടും കാണാം. ജസാക്കുമുല്ലാ خير الجزاء. السلام عليكم ورحمة الله وبركاته. رمضان رمضان.